നമസ്കാരം. ഹിസ്റ്റോറിക്കൽ ഓറൽ ആർക്കൈവ്സിൻ്റെ ഈ പതിപ്പിലേക്ക് സ്വാഗതം. ഞാൻ സൂരജ്. ഇന്ന് നമ്മൾ അഭിമുഖം ചെയ്യുന്നത് ശ്രീ ഗോപിനാഥൻ കുളങ്ങാട്ട് അവറുകളെയാണ്. അദ്ദേഹം ഒരു കർഷകനാണ്, അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കർഷകശ്രീ അവാർഡ് നേടിയ വ്യക്തിയാണ്. അതുപോലെ തന്നെ പുല്ലഴി കോൾപടവിൻ്റെ പ്രസിഡൻറ്റും അതുപോലെ മറ്റ് വലിയ വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയാണ്. നമസ്കാരം സർ. അപ്പോൾ ആദ്യമായി ചോദിക്കുകയാണ്, ഈ കൃഷിയുടെ പരമ്പരാഗതമായ രീതികൾ അതിനെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ?
പരമ്പരാഗതമായ കൃഷി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ കൃഷി രീതിയല്ല ഇപ്പോഴത്തെ കൃഷി രീതി. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടോടുകൂടി കന്നുകാലികളും അതേമാതിരി പച്ചില വളങ്ങൾ ചാണകങ്ങൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചാണ് പണ്ട് കാലത്ത് കൃഷി ഇറക്കിയെങ്കിൽ ഇപ്പോൾ കന്നുകാലികളും അങ്ങനെയുള്ള കുറവ് മൂലപ്പോൾ യന്ത്രവൽക്കരണമായി മാറിയിരിക്കുകയാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അതിപ്പോൾ നമ്മൾ തുടർച്ച പറയാതിരിക്കാൻ പറ്റില്ല. പണ്ട് കാലത്ത് ഇവിടെ ജൈവ രീതിമാതിരിയായിരുന്നു ഇവിടുത്തെ പണ്ടത്തെ കൃഷി രീതി. ഇപ്പോൾ അത് മാറി രാസവളങ്ങളിലേക്ക് മാറി മാറി ഈ വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ പണ്ട് കാലത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് ദേഹ ബലം കൂടി ശക്തി കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേക്ക് പല കൂടി രാസവളങ്ങൾ കീടനാശിനികളൊക്കെ അടിച്ചാണ് ഇവിടുത്തെ ഇത് വരുന്നത്. പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ മാൻ പവറിലായിരുന്നു മൊത്തം, കന്നുകാലികളെ കൂട്ടാൻ മാൻ പവർ, വരമ്പ് വയ്ക്കാൻ. ഇപ്പോഴും വരമ്പ് വയ്ക്കലൊക്കെ ഇതന്നെ, ചില മെഷീനറികളും വരമ്പ് വയ്ക്കലൊക്കെ ഉണ്ട്. ഇപ്പോൾ പാടം ഒരുക്കാൻ തന്നെ മാൻ പവറായിരുന്നു, അതും മാറി ഇപ്പോൾ കംപ്ലീറ്റ് മെഷീനറിയിലേക്ക് മാറിയിരിക്കുകയാണ്. മാൻ പവർ പരമാവധി കുറഞ്ഞു. അപ്പോൾ പണ്ട് കാലത്ത് കേടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, എൻ്റെ തലമുറ പണ്ടത്തെ കാരണന്മാർ പറയാനായിട്ടുണ്ട്, കേടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം നിറച്ച് നെൽച്ചെടി മൂടിയിട്ട് ചൂടുകൊണ്ടടിച്ച് അതിൻ്റെ കീടങ്ങളടിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് കുഴിച്ചു മൂടലായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പോൾ പല സൈസ് കീടനാശിനി. കള പണ്ട് കാലത്ത് സ്ത്രീകളെ വെച്ച് പറക്കുകയായിരുന്നു, പറിച്ചെടുക്കുകയായിരുന്നു. ഇപ്പോൾ അത് മാറ്റി കളനാശിനി വന്നു. അപ്പോൾ കൃഷിക്കാർക്ക് ലാഭത്തിൻ്റെ ഇതിൽ ലാഭം ഒരു മാൻ പവറും ഇങ്ങനെയുള്ളൊരു ഇത് വരുമ്പോൾ കൃഷിക്കാർ ലാഭം നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ കൃഷി ചെയ്ത്. പണ്ട് കാലത്തൊന്നും മാൻ പവർ ഉപയോഗിച്ച് അവരൊരു ആ നെല്ല് കുത്തിയരിയാക്കി അവരെന്നെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഇതായിരുന്നു. അത് മാറ്റം വന്നു, കാലത്തിനനുസരിച്ച് മാറ്റം വന്നാണ് സംഭവിച്ചത്.
അപ്പോൾ താങ്കളുടെ ഇപ്പോൾ കൃഷി ചെയ്യുന്ന സ്ഥലം പണ്ട് പാട്ടത്തിന് ചെയ്തിരുന്നോ അതോ താങ്കളുടെ തന്നെ സ്ഥലമായിരുന്നോ?
ഞങ്ങൾ തറവാട്ടുപരമായിട്ട് തന്നെ കൃഷി ഉള്ളൊരു കുടുംബമായിരുന്നു. ഞാൻ ജനിച്ച മുതൽ തന്നെ കൃഷി രീതിയിലേക്ക് വന്നിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ അച്ഛനമ്മയും ഇതിന് കൃഷി, അമ്മയാണ് ഏറ്റവും ഇതിൽ കൃഷിയിൽ ഇതിനു വേണ്ടി ഭയങ്കര താല്പര്യം പ്രകടിപ്പിച്ചായിരുന്നു. അത് അമ്മയുടെ വീട്ടിലും ഏക്കരക്കണക്കിന് ഭൂമി ഇതൊക്കെയുള്ള ഒരു കുടുംബത്തിലങ്ങനെ.
ഈ ഭൂമിയുടെ അളവ് എന്ന് വെച്ചാൽ
അതിപ്പോൾ അമ്മയുടെ തറവാട്ടിലെ ഭൂമി നോക്കുകയെന്ന് വെച്ചാൽ ഒരു ഏകദേശം 10-25 ഏക്കർ ഭൂമി നെൽകൃഷി തന്നെ ഉണ്ടായിരുന്നു. തെങ്ങ് വേറെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിങ്ങോട്ട് മാറിപ്പോന്നിട്ട് ഞങ്ങൾ പുല്ലരിയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു 4 ഏക്കറോളം സ്വന്തമായിട്ട് കൃഷി ഉണ്ടായിരുന്നു. ആ കൃഷി രീതി എൻ്റെ ചെറുപ്പം മുതൽ ഇവിടുത്തെ കൃഷി രീതിയാണ്, പുല്ലരിയിലാണ് ഞാൻ ഇത് കിടന്നത്.
അപ്പോൾ ഈ കൃഷിക്ക് താങ്കൾ ഏതൊക്കെ വിളകളാണ് ഉപയോഗിക്കുന്നത്?
ഞങ്ങൾ വിളകളെന്ന് ഉദ്ദേശിക്കുന്നത് നെൽകൃഷിയുടെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഇതിൽ ആദ്യം 0-10 എന്നുള്ളൊരു വിത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചുവന്ന ത്രിവേണി എന്ന് പറഞ്ഞത് എൻ്റെ ഓർമ്മയിൽ വന്നതിന് ശേഷം ഉണ്ടാവും. പിന്നെയുള്ളത് പിന്നെ ജയ, ഇപ്പോഴത്തെ ഇതിൽ ജ്യോതി, ഉമ ഞങ്ങൾ ഉപയോഗിച്ചു വരുന്നു. പിന്നെ പൊന്മണി ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ രീതിയാണ് ഞങ്ങൾ എൻ്റെ പ്രായത്തിൽ വന്നിട്ട്.
മറ്റ് വിളകൾക്ക് ഇപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു വേറെ വിളയും കൃഷി ചെയ്യാം.
വേറെ വിള വന്നിട്ട് ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ പച്ചക്കറികൾ വരമ്പത്ത് ചെയ്യാറുണ്ട്. പച്ചക്കറി തന്നെ വെറൈറ്റി ഐറ്റംസാണ് ഞങ്ങൾ പരിശോധിച്ച്. 1 വിജയമാണ് ഉള്ളി ആദ്യമായിട്ടാണ് ഞങ്ങൾ കോഴിയുടെ വരമ്പത്ത്, നെൽകൃഷിയോടൊപ്പം തന്നെ വരമ്പത്ത് പച്ചക്കറി കൃഷി, നെൽ, ഉള്ളി, സബോള ഇട്ടുണ്ട്. അതിന് പറഞ്ഞ സൂര്യകാന്തി ആ പൂവ്, അതുകൊണ്ട് രണ്ടുപയോഗമുണ്ട്. സൂര്യകാന്തി പൂവിൻ്റെ ആകർഷണത്തിൽ കീടങ്ങൾ കുറയും, പക്ഷേ അതിൻ്റെ വിത്ത് ഉപയോഗിച്ച് എണ്ണ നമ്മൾ ആട്ടി എടുത്തിട്ടുണ്ട്. അതേമാതിരി പച്ചക്കറി പല ഇനം, വെണ്ട, പയർ, ചീര പല സൈസ്, വെണ്ട പല സൈസിനുണ്ട്. ഇളവൻ, മത്തൻ, കൊത്തമര, കുക്കുംബർ, കോളിഫ്ലവർ, തക്കാളി, അങ്ങനെ പല ഐറ്റംസ് നമ്മൾ നോക്കിയിട്ടുണ്ട്, പരീക്ഷണം വിജയിച്ചിട്ടുണ്ട്.
താങ്കൾ വിളകളെ പറ്റി പറഞ്ഞിരുന്നു, അപ്പോൾ ഏതൊക്കെ തരം വിളകളാണ് താങ്കൾ ഉപയോഗിക്കേണ്ടിരുന്നത്? അതായത് വിള എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏതൊക്കെ വിളകളാണ്, അതായത് അതിൻ്റെ തുടക്കം തൊട്ട് ഇപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉപയോഗിക്കുന്ന വളത്തിൽ?
അങ്ങനെയൊന്നും വിളകൾക്ക് വ്യത്യാസം വന്നിട്ടില്ല. നെൽകൃഷി ഞങ്ങൾ ഓരോ വർഷം ഓരോന്ന് പരീക്ഷണം അടിസ്ഥാനത്തിൽ കോൾ മേഖലയിൽ പരീക്ഷിക്കും പല വെറൈറ്റി. അതെന്താണെന്ന് വെച്ചാൽ നമ്മളതിലേക്ക് പോരുമ്പോൾ മറ്റുള്ളവരും മറ്റ് കർഷകരും ഇതിനോടൊപ്പം വന്ന് അവർക്കൊരു ഊർജ്ജം നൽകാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇത്രയും നോക്കിയത്. നമ്മൾ ഏകദേശം ഒരു 40 ഏക്കറുടെ വരമ്പത്ത് പച്ചക്കറികളൊക്കെ കിട്ടും.
പിന്നെ ഈ ഇതിന് ഉപയോഗിക്കുന്ന വളങ്ങൾ ഏതൊക്കെയാണ്?
വളം പരമാവധി നമ്മൾ ഈ പച്ചക്കറികൾക്കൊക്കെ പരമാവധി ചാണകപ്പൊടി, വേപ്പുമുളക്, എല്ലുപൊടി, നിസ്സാരം വേണമെങ്കിൽ രാസവളം നിസ്സാരം ഉപയോഗിക്കുള്ളൂ. പച്ചക്കറിക്കൊക്കെ രാസവളം ഉപയോഗിക്കാറ് പരമാവധി കുറയ്ക്കും ചെയ്തിട്ടില്ല. അതേമാതിരി കീടനാശിനി കുറച്ച് നമ്മൾ പരമാവധി ഈ ജൈവ രീതിയിലുള്ള വെളുത്തുള്ളി, സോപ്പ്, വേപ്പെണ്ണ അങ്ങനെയുള്ള കൂട്ടി നമ്മളടിക്കുക. അതേമാതിരി തന്നെ സൂഡോമോണസ് ഉപയോഗിക്കാറുണ്ട് ചിലർ. അതേമാതിരി തന്നെ മറ്റേ മീൻ്റെ ചാള ശർക്കരയും കൂടി കൂട്ടി അത് മിക്സ് ചെയ്ത് അടിക്കാറുണ്ട്. കോഴിമുട്ടി, ചെറുനാരങ്ങി അതൊരു മാസത്തോളം ഇട്ടിട്ട് ചെറുനാരങ്ങയുടെ നീര് ആക്കിയിട്ട് അതടിക്കാറുണ്ട്. നല്ല ഹെൽത്തിയുള്ള ചെടിയായി മാറാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
പിന്നെ
നെൽകൃഷിക്ക് നമ്മൾ രാസവളം ഉപയോഗിക്കണം. അങ്ങനെയായി മാറി
പണ്ട് കാലങ്ങളിൽ അപ്പം എന്തായിരുന്നു ഉപയോഗിക്കേണ്ടത്?
പണ്ട് കാലത്താണ് ചാണപ്പൊടി, അതേമാതിരി പച്ചില വളങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ഇലയ്ക്ക് വന്നിട്ട് കൂട്ടി അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ്.
ആ ഒരു പ്രോസസ്സ് പറയാൻ പറ്റുമോ താങ്കൾക്ക്?
ഞാൻ വരുമ്പോഴൊക്കെയും രാസവളത്തിലേക്ക് കിടന്നുണ്ട്. ഞാൻ അതിലേക്കാണ് എൻ്റെ ഇത് വന്നത്. ഇപ്പം എൻ്റെ ഏകദേശം ഒരു എനിക്കിപ്പോൾ ഒരു 51 വയസ്സായിട്ടുണ്ട്. ഞാൻ ഒരു 30 വർഷമായിട്ട് ഇതിലേക്ക് കിടന്നിട്ടുള്ള അതുവരെയും എൻ്റെ ഒരു ഇതിലേക്ക് മാറിയിരുന്നു. പക്ഷേ അതിനുശേഷം 30 വർഷത്തേക്ക് ഞാൻ ഇതിൽ ഈ രംഗത്തേക്ക് വരുമ്പോൾ പ്രവേശിക്കുമ്പോൾ തന്നെ രാസവളത്തിലാണ് ഉപയോഗിക്കുന്നത്.
പിന്നെ ഈ കാളകളുടെ ഉപയോഗം, അത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിദത്തമായ അല്ലെങ്കിൽ എന്താ പറയുക, മൃഗങ്ങളെ വെച്ച് ഉപയോഗിക്കുന്ന ഈ രീതികളെ മാറ്റിയിട്ട് പുതിയ രീതി വരാനുള്ള കാരണം? എൻ്റെ
പണ്ട് കാലത്ത് കുറേ പേര് തൊഴിലില്ലാണ്ട് നിന്ന് ഇതന്നെ ഒരു തൊഴിലായി നടന്നു. കൃഷി തൊഴിലായിട്ട് കുറേ പേര് നടന്നു, തൊഴിലാളികളുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ തൊഴിലാളികളെ ഏകദേശം ഒരു കാര്യം പറയും, ഇപ്പോഴത്തന്നെ തൊഴിലിൽ അന്യ സംസ്ഥാനത്തെ തൊഴിലാളികളെ നോക്കിയിട്ടാണ് ഇവിടെ ചില എൻ്റെ ഞാനും അങ്ങനെ തന്നെയാണ്, അന്യ സംസ്ഥാനത്തെ തൊഴിലാളികളെ നോക്കിയിട്ട് ചെയ്യണം. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇപ്പോഴും ചില അപൂർവം ചിലവർക്ക് മാത്രം കന്നുകാലി കൂട്ടാൻ അങ്ങനെയുള്ളതൊക്കെ അറിയും, അപൂർവം ചിലവർക്ക് മാത്രമേ അറിയൂ. ഇപ്പോൾ ഉള്ളവർക്കൊന്നും തലമുറക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇപ്പോൾ കംപ്ലീറ്റ് മെഷീനറിയിലേക്ക് മാറിയില്ല, ട്രാക്ടർ ട്രില്ലർ അങ്ങനെയുള്ള ഇതിലേക്ക് മാറിയതാണ്.
അതേപോലെ തന്നെ ഈ കൃഷിയെ സംബന്ധിച്ചുള്ള ചൊല്ലുകൾ അല്ലെങ്കിൽ പാട്ടുകൾ അങ്ങനത്തെ അതിനെ കുറിച്ചൊക്കെ
നല്ല രീതിയിലുള്ള പാട്ടുകളൊക്കെ ഇഷ്ടങ്ങി പഴയ കാർന്നന്മാരേക്ക് ഇട്ടിട്ട് വേണം പാട്ടുകളൊക്കെ.
ആണല്ലേ. അപ്പോൾ താങ്കളിപ്പോൾ കൃഷി ചെയ്യുന്നത് കോൾപ്പടവിലാണ്. അപ്പോൾ കോൾപ്പടവും മറ്റേ മറ്റ് കൃഷി രീതികളും തമ്മിൽ എന്താണ് വ്യത്യാസം അല്ലെ, പ്രത്യേകത എന്താണ്?
കോൾപ്പ് കിട്ടിയാൽ കോൾ, പോയാൽ കോൾ എന്നാണ് പണ്ടത്തെ കാരണന്മാർ ചോദിക്കുന്നത്. അതേമാതിരി എന്തായാലും പെട്ടെന്ന് കോളിലെ കൃഷിയുടെ ഈട് ഈ കരഭൂമിയിൽ ചെയ്താൽ കിട്ടില്ല ചില ഏരിയകൾ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 1 ഏക്കറാക്കി 3 ടണ്ണ് നെല്ല് വീതം കിട്ടുന്ന സ്ഥലത്ത് 3 ഉണ്ട്, അതിന് കൂടുതലുണ്ട്. കരഭൂമിയിൽ ചെയ്ത് എത്ര അധികം കിട്ടില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്യണത് ഞങ്ങൾ ഒരു പൂവ് കൃഷി ഇറക്കണം, ഒരു പൂ കൃഷി മാത്രം ഇപ്പോൾ ഇറക്കണം. 2 പൂ കൃഷി ഇറക്കിയാൽ വിളവ് കുറയും, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു തൊഴിലെന്നുള്ള രീതിയിൽ കൊണ്ട് നടക്കാൻ സാധിക്കും. അപ്പോൾ കൃഷി ഒരു കുടുംബത്തെ രക്ഷിക്കാൻ കുറച്ച് അധികം കൃഷിയുള്ളവർക്കാണെന്ന് വെച്ചാൽ കൊണ്ട് നടക്കുമ്പോൾ കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെയാണ്.
പിന്നെ ഒരു വർഷം അല്ലെങ്കിൽ സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് കൃഷിയുടെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? നമ്മളൊരു
കൃഷി വർഷം ഉദ്ദേശിക്കുന്നത് നമ്മളൊരു നമ്മുടെ ഒരു ബഡ്ജറ്റാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്?
ബഡ്ജറ്റല്ല, ഇങ്ങനെ ഒരു വർഷം എത്ര വിളകൾ നമ്മൾ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ എന്താ പറയുക ഭൂമി കൃഷിക്കായി ഉപയോഗിക്കും, അതുപോലെ തന്നെ സീസണുകൾക്ക് അനുസരിച്ച്.
ഞാൻ പറഞ്ഞത് ഒരു പൂവ് കൃഷിയാണ് നമ്മുടെ അവിടെ ഉള്ളത്, നെൽകൃഷിയുള്ളത്. ഒരു പൂവ് രണ്ട് പൂവാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. രണ്ട് പൂ കൃഷി ചെയ്താൽ ഈ പറഞ്ഞ 3.5 എന്നുള്ള ടണ്ണ് കുറയാം, പക്ഷേ നെല്ല് ഉൽപ്പാദനം കൂടും, മനസ്സിലായോ? പക്ഷേ ഒരു പൂവനെ നമ്മൾ ഇറക്കണുള്ളൂ, അത് പച്ചക്കറി ആയാലും ഒരു പൂവനെ ഇറക്കണുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഒരു പൂ കൃഷി കഴിഞ്ഞിട്ട് മൊത്തം ഞങ്ങളൊരു 100 acre പച്ചക്കറി ഇട്ടുണ്ട്. വൺ വിജയ പച്ചക്കറി ഇട്ടുണ്ട്, അധികം വളം വേണ്ട. ഈ നെല്ലിന് ആദ്യത്തെ പൂവിൽ ചെയ്യുന്ന ആ വളത്തിൽ തന്നെ പച്ചക്കറി വിളവെടുക്കാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കൊയ്ത്ത് തുടങ്ങണം. ഏകദേശം നമ്മൾ ഒരു നവംബർ ഒരു സെപ്റ്റംബറിൽ കൃഷി ഇറക്കി കഴിഞ്ഞാൽ ജനുവരിയിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ നമുക്ക് മെയ് വരെ ടൈം കിട്ടും, മെയ് ലാസ്റ്റ് വരെ. അപ്പോൾ പച്ചക്കറി രണ്ടാം വിളവ് ഇറക്കാം. പിന്നെ ഞങ്ങളുടെ മേഖല എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഞങ്ങളുടെ മേഖല ഞങ്ങൾ കോൾ മേഖലയാണ്. ഞങ്ങളുടെ കോളിൽ രണ്ട് ഇനം പരിപാടി നടത്താറുണ്ട്. അന്ന് പച്ചക്കറിയുടെ പുറമേ ഞങ്ങൾ മത്സ്യം കൂടി നടത്താറുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഞങ്ങൾ നഴ്സറി തയ്യാറാക്കേണ്ട ഒരു സൈഡ്. അപ്പോൾ അതിൽ ഞങ്ങൾ നമ്മുടെ ഈ ഞങ്ങളുടെ പടവ് 900 acre. ഈ 900 acre ഒരു നഴ്സറി ഉണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്താൻ. അപ്പോൾ അത് ഏകദേശം ഏപ്രിൽ മെയ് ജൂൺ ഫസ്റ്റോടുകൂടി പഠിക്കും. ഒരു മാസത്തോളം ഏപ്രിൽ മാസം മെയ് മാസം രണ്ട് മാസം ഞങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് വളർത്തി വലുതാക്കി അപ്പോഴേക്കും ഏകദേശം ഒരു രൂപം വരും. ഈ 900 acre ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ തുറന്നു കൊടുക്കും വെള്ളം കയറ്റി, മനസ്സിലായി? അപ്പോൾ രണ്ട് മാസം ഇതിൽ വളർച്ച കിട്ടി. പിന്നെ മെയ് കഴിഞ്ഞ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ലാസ്റ്റിൽ മോട്ടറടിക്കുമ്പോൾ 5 months വളർച്ച കിട്ടും. അപ്പോൾ ഏകദേശം ഒരു മീൻ ഏകദേശം ഒരു 2 gram മീൻ നമുക്ക് ചിലപ്പോൾ 1/2 kilo 1.5 kilo വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മത്സ്യകൃഷിയായിട്ട് ഞങ്ങൾ നടത്താറുണ്ട്. ഈ പ്രളയത്തിൻ്റെ പ്രശ്നം വന്ന കാരണമാണ് ഞങ്ങൾ മത്സ്യകൃഷി എന്നൊക്കെ ഞങ്ങൾ പൊതുവായത്.
ഞാറ്റുവേല ബേസ് ചെയ്തിട്ട് കൃഷി ചെയ്യണ
ഞാറ്റുവേല ചോദ്യം ഞാറ്റുവേലയിലാണ് ഞങ്ങൾ കൃഷി വിത്തിറക്കാറ്. കൃഷി ഇറക്കുമ്പോഴാണ് ചോദ്യം ഞാറ്റുവേലയിൽ ഞങ്ങൾ വിത്തിറക്കാറ്. ഞങ്ങളെല്ലാ കന്നിമാസത്തിനോടനുബന്ധിച്ച് വരുന്ന ചോദ്യം ഞാറ്റുവേലയിൽ പരമാവധി വിത്തിറക്കാറ്. പക്ഷേ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് ഞങ്ങൾക്ക് മാറ്റം വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ മാറ്റം വരുന്നതായിരിക്കാം.
ഇപ്പോൾ മത്സ്യകൃഷി പറഞ്ഞിരുന്നു, നെല്ലിൻ്റെ കൃഷിയും പറഞ്ഞിരുന്നു, അല്ലാണ്ട് വേറെ വല്ല പച്ചക്കറിയും അത് അല്ലാണ്ട് വേറെ രീതികൾ പുതിയ രീതികളിൽ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ?
ഞങ്ങളിപ്പോൾ ശ്രമിച്ചു വരുന്നുണ്ട്. ഞാൻ ടൂറിസം ഞങ്ങൾ നോക്കുന്നുണ്ട്. ഈ വെള്ളം കയറി കിടക്കുന്ന ഒരു 3-4 months ടൂറിസം അതിൻ്റെ പരിപാടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഇപ്പോൾ പോവുകയാണ്. സൈഡ് ഗവൺമെൻറ്റായിട്ട് ഞങ്ങൾ സഹകരിച്ച് പ്രത്യേകിച്ച് കൃഷി വകുപ്പ് മന്ത്രിയായിട്ട് സഹകരിച്ച് നാലുപുറം ഞങ്ങൾ വരമ്പ് ഞങ്ങളുടെ കോളിൻ്റെ 900 acre വരമ്പൊക്കെ സംരക്ഷിച്ച് ഞങ്ങൾ ടൂറിസത്തിൻ്റെ ലെവലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. അതിപ്പോൾ വിജയിക്കുന്നുള്ളത് ഇപ്പോൾ ഈ കൊല്ലം നടക്കില്ല, അടുത്ത കൊല്ലത്തേക്ക് നടക്കുന്നുള്ളത് ഇതിന് അത് ഒന്ന് പഠിച്ചിട്ട് വേണം ചെയ്യാൻ.
താങ്കൾ കൃഷി ചെയ്യുന്ന സമയത്ത് നെല്ല് കൃഷി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നെല്ലിനെ പിന്നീട് അതിൻ്റെ വിറ്റുവരവായി എങ്ങനെയായിരുന്നു?
നെൽകൃഷി നഷ്ടമൊന്നുമില്ല, നല്ല ലാഭം തന്നെ. ചില പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ല കിട്ടിയ കോള് പോയ കോള് എന്നുള്ള രീതിയിലാണ്.
അതായത് ഈ 900 acre ഒരുമിച്ചല്ല നടത്താറുള്ളത്?
അതെ അതെ.
അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാം ഒരുപോ ഒരേ ഏരിയ കൊടുക്കൽ ചെയ്യുക?
അങ്ങനെയല്ല, അങ്ങനെയല്ല. 900 acre എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 900 acre ഒരു ഭരണസമിതി ഉണ്ട്. ഒരു ഭരണസമിതി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് 5 കൊല്ലമാണ് ആ ഭരണസമിതി. ആ ഭരണസമിതി 5 കൊല്ലം ആ ഭരണസമിതിയുടെ കീഴിൽ അവിടെ തൊഴിലാളികളുണ്ട്, ഓഫീസിൽ സ്റ്റാഫുണ്ട്, ഓഫീസുണ്ട്. ഞങ്ങൾ സഹകരണ സംഘമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ കൊല്ലം കൃഷി ഇറക്കാനായിട്ട് നിപ്പാട് ഒരു പൊതുയോഗം വിളിക്കും. ആ പൊതുയോഗത്തിൽ ഒരു കലണ്ടർ തയ്യാറാക്കും. ആ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കലണ്ടർ, ഒരു കൃഷി ഇറക്കുന്നത് ഇന്ന ദിവസം. ഇത് പണ്ട് കാലത്ത് മുതൽക്കാർന്നന്മാർ കൃഷി എന്ന് പറഞ്ഞ ഒരു കോൾ മേഖല എന്നൊരു പുണ്യഭൂമി, അതൊരു എന്താ പറയുക അന്ന രാജാവ് എന്ന് പറയുക, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അന്ന് മുതൽക്കാർന്നന്മാർ അതിനെ തൊട്ട് വന്നിച്ചുള്ള ആ പാരമ്പര്യമായിട്ടുള്ളത് ഞങ്ങളുടെ കോളിനെ സംബന്ധിച്ച് ഞങ്ങളുടെ കോളിലേക്ക് ദർശനമായിട്ടാണ്. അവിടെ ഞങ്ങളുടെ കോളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കാളിദേവി ഇരിക്കുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ പണി തുടങ്ങണായിട്ട് നിൽപ്പാട് തുടങ്ങണ തലേ ദിവസം തന്നെ ഞങ്ങൾ ദേവാലയങ്ങളിൽ ആദ്യം ഇതൊരു മനയുടെ കീഴിലുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അവർ തൃപ്രയാറ അമ്പലമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തൃപ്രയാറ അമ്പലം, അതേമാതിരി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള തൊട്ടടുത്ത ഒളരിക്കര, തൊട്ടടുത്ത മണ്ണത്തൃക്കുൽ, ഒളരി പള്ളി, പുല്ലഴി പള്ളി, അങ്ങനെയുള്ള ഈ കാളിദേവി അവിടേക്കും പൂജയും പരിപാടി തുടങ്ങി. ആദ്യം കുറ്റിവെക്കൽ പണ്ട് കാലത്ത് മുതൽ, ഇപ്പോൾ കുറ്റി ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ആ ചടങ്ങ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. ഓലയും മുളയും വെച്ച്, പണിക്കാരെ വെച്ച് പൂജയൊക്കെ നടത്തി കുറ്റിയും മുളയും വെച്ച് പോയിതുമാട്ടെന്ന് പറയാനാണ്. പണ്ട് കാലത്ത് മുതലുള്ളതാണ്, പുതിയൊരു പണിയിലേക്ക് ഇറങ്ങുന്നു. അത് തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ അടുത്ത സീസണിലേക്കുള്ള പണികൾ ആരംഭിക്കുക. ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ മോട്ടർ പറയും, മോട്ടറൊക്കെ കയറ്റി കൊണ്ടുവരും. അത് അടുത്ത സീസണിലേക്ക് കംപ്ലീറ്റ് പണി കഴിച്ച് ഗ്രീസ് കൊടുത്ത് ഓയിൽ കൊടുത്ത് തുടച്ച് ക്ലീനാക്കി വാർണിഷ് കൊടുക്കാനുള്ള വാർണിഷൊക്കെ കൊടുത്ത് കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ടാകും. പിന്നെ ഓരോ കലണ്ടർ പ്രകാരം ഇന്ന ദിവസം കോൾ പറ്റിക്കും, ഇന്ന ദിവസം വിതയ്ക്കണം, ഇന്ന ദിവസം മോളൊന്ന് വിതച്ച് കഴിഞ്ഞാൽ പന്തി എത്തുമ്പോൾ ഇന്ന ദിവസം വിതയ്ക്കണം. അതൊക്കെ കലണ്ടർ പ്രകാരം കൃഷിക്കാർക്ക് നോട്ടീസ് കൊടുക്കലും അങ്ങനൊരു തീർക്കലായിട്ടാണ് ഇതുവരെ പോയിട്ടുള്ളത്. അത് കൊയ്ത്തിൻ്റെ ടൈമായാലും അതിൽ അതേമാതിരി തന്നെ മരുന്നടിക്കലും, ഇന്ന ദിവസം മരുന്നടിക്കലും, ഇന്ന സൈഡിൽ നിന്ന് വെള്ളം വറ്റിച്ച് കൊടുക്കലും അതിലേക്ക് സൗകര്യം ചെയ്ത് കൊടുക്കലൊക്കെ നമ്മുടെ സംഘം ഈ ഭരണസമിതിയാണ്. ടില്ലറ് ഒരേ ഈക്വൽ റേറ്റ് ആയിരിക്കും ടില്ലറിന്. ടില്ലറടിക്കാൻ ഇപ്പോൾ 400 രൂപയാണെന്ന് വെച്ചാൽ 400 രൂപ ആ പടവിൽ 400 രൂപയ്ക്കാണ് എല്ലാ ഈക്വലായിട്ട് അടിക്കുക.
എല്ലാ സ്ഥലത്തും
മണിക്കൂറിന് 400 രൂപ വെച്ചാൽ ആ പടവിൽ എല്ലാവർക്കും 400 രൂപ. അതേമാതിരി അതെല്ലാം അതേ ഇതിലായിരിക്കും പോക്ക്. അതേമാതിരി ഈ ടാക്സ് അടിക്കുന്നത് തന്നെ വിത്ത് വളം മരുന്നൊക്കെ നമ്മൾ സംഘം മുഖാന്തരം കൃഷിക്കാർ കൊടുക്കും. വിത്ത് വളം വിത്ത് 40 കിലോ ഫ്രീ ആണ്. അത് കൃഷിക്കാർ ഇപ്പോഴാണ് അക്കൗണ്ട് പ്രകാരം കൃഷിക്കാരെ അക്കൗണ്ട് വരുന്നത്. കൃഷിക്കാരുടെ 40 കിലോൻ്റെ വിത്തിൻ്റെ കാശ് അതാത് കൃഷി അക്കൗണ്ട് വരും. കുമ്മായം അതേമാതിരി തന്നെ 140 കിലോ അല്ല 240 കിലോ ഫ്രീ ആണ്. 9 രൂപ വെച്ച് അല്ല 5 രൂപ വെച്ച് കൊടുത്താൽ മതി. പുറമെ 15 രൂപ വിലയുള്ളപ്പോൾ 5 രൂപ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ അത് കൃഷിക്കാർക്ക് അത് ഒരു ഇതാണ്. അതേമാതിരി തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന സബ്സിഡികൾ, ഉഴുതൂലി, അതിനുള്ള അവർക്കുള്ള കാശൊക്കെ അതൊക്കെ സബ്സിഡികളൊക്കെ അതാത് അക്കൗണ്ടിലൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ കൊയ്ത്തിൻ്റെ ടൈമായി കഴിഞ്ഞാൽ സിവിൽ സപ്ലൈ കോർപ്പറേഷനിൽ നെല്ലെടുക്കും. അതും ഞങ്ങൾ സംഘം ഒരുമിച്ചാണ്, എല്ലാവരെയും ഒരുമിച്ച് രക്ഷിക്കും സംഘം ഒരുമിച്ച് എല്ലാവരെയും. നമ്മൾ ആ പൊതുയോഗത്തിലെല്ലാം നല്ല തീരുമാനം ഉണ്ടാവും. അതിൽ തീരുമാനമെടുത്ത് അത് ഇത് ചെയ്ത് ഞങ്ങൾ തന്നെ സംഘം മുഖാന്തരം അവിടെ കൊടുത്ത് നെല്ലെടുപ്പും ഒരു തലക്കെന്ന് തുടങ്ങും. അത് നെല്ലിന് കൊയ്യാനുള്ള കൊയ്ത്ത് മെഷീന് നമ്മൾ തന്നെ ടെൻഡർ കൊടുത്ത് ഒരേ റേറ്റായിരിക്കും കൊയ്ത്. ഒരു തലക്കെന്ന് കൊയ്ത് പോവും, ഒരു തലക്കെന്ന് സംഘം മുഖാന്തരം നെല്ലെടുക്കും കൃഷിക്കാരൻ. അപ്പോൾ ചാക്കും ചരടും മാത്രം എത്തിച്ചാൽ മതിയാണ് മെഷീൻ്റെ കൂലി. ഒരു മണിക്കൂറിന് ഇപ്പോൾ 2000 അല്ലെ 1700 എന്നുവെച്ചാൽ ആ കാശ് ഒരു മണിക്കൂർ, ഒരേ ഏക്കറയ്ക്ക് ഒരു മണിക്കൂർ ചിലത് അല്ലെങ്കിൽ ഏറ്റ് വീണ് കിടക്കണമെന്നില്ല വെച്ചാൽ 1.5 മണിക്കൂർ അങ്ങനെ വരും. ആ കാശ് കൊടുത്ത് കൃഷിക്കാരന് ഇതാ. അപ്പോൾ തന്നെ ഒരു ദിവസം കൂടി അവിടെ നെല്ലിരുത്തിനാൽ പിറ്റേ ദിവസത്തേക്ക് നെല്ല് നമ്മളെടുക്കും, സംഘം മോന്തിരം എടുക്കും, കൃഷിക്കാരൻ വന്നാൽ. പിന്നെ PRS ഒപ്പിടാൻ മാത്രം കൃഷിക്കാരുടെ ഓഫീസിൽ വന്നാൽ മതി. പിന്നെ അവരോരോ അക്കൗണ്ടിലേക്ക് കാശ് വരും. അപ്പം നമ്മൾ കാശ് വരുമ്പോൾ നമ്മൾ ഇതിന് ഇഞ്ചൻ കൂലി ഉണ്ട് വെള്ളം വറ്റിക്കാനും. ഈ നമ്മളെ കോളിനെ സംബന്ധിച്ച് 3 കാവക്കാരെ വെച്ചിട്ടുണ്ട് വെള്ളം ആവശ്യത്തിന് പാകത്തിന് എല്ലാ കൃഷിക്കാർക്കും കൊടുക്കാൻ. മോട്ടോർ ഓടിക്കാൻ ഞങ്ങൾക്ക് 5 മോട്ടോർ തറയുണ്ട്, അല്ല 5 മോട്ടോർ അല്ല 7 മോട്ടോർ തറയുണ്ട്. അതിൽ 5 50 HP മോട്ടറാണ്, 2, 4, 5 ആണ്, 5, 4 എണ്ണം. അതിൽ പിന്നെ ബാക്കിയുള്ളവർക്ക് 20 HP. അപ്പോൾ മൂന്ന് മോട്ടോർ ഡ്രൈവറുണ്ട്. അപ്പോൾ അവരുടെ വേതനം ഇതിനൊക്കെ ആയിട്ട് നമ്മൾ പൊതുയോഗത്തിൽ തന്നെ തീരുമാനമെടുക്കും, ഇത്ര രൂപ നമുക്ക് ഇതിനുള്ള ചിലവിലേക്ക് കൃഷിക്കാരെ നിന്ന് 3000 to 3500 റേറ്റ് മാക്സിമം. ഇത്രയും തൊഴിലാളി ഓഫീസ് 3 staff ഉണ്ട്. ഇവർ 3 കാവക്കാർ, 3 ഡ്രൈവർമാർ, പിന്നെ സൂപ്പർവൈസർ, പിന്നെ ഞങ്ങൾക്ക് ട്രാക്ടർ ഡ്രില്ലറൊക്കെ ഉണ്ട്, അതിന് ഡ്രൈവർ വേറെ, പൊയ്ത്തുമതി യന്ത്രം വരെ ഉണ്ട് ഞങ്ങൾ അതിന് വേറെ. അപ്പോൾ അതൊക്കെ വേറെ. അതിന് പുറമെ നമുക്ക് സംഘത്തിൽ 2 നീതി മെഡിക്കലുണ്ട്, സ്വന്തമായിട്ട് 2 നീതി മെഡിക്കലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളായിട്ട് പോകാം നമ്മൾ.